ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 11:13-16.
ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥുദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ.
നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേട്ട കാര്യങ്ങളെ വീണ്ടും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ വാക്യം എടുക്കുന്നത്. അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു, അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും എഴുതിയിരിക്കുന്ന വാക്യം അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നുള്ളതാ. നാം സാധാരണ കേൾക്കുന്ന കാര്യം അങ്ങനെയല്ല. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പൊ അവര് പറയും, ബ്രദറെ, ഞാൻ വിശ്വാസത്തിലാണ് ജനിച്ചത്. വിശ്വാസത്തിൽ ജനിക്കാൻ പറ്റത്തില്ല, വിശ്വാസത്തിൽ മരിക്കാൻ പറ്റും. ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. അതുകൊണ്ട് എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ആത്മീയതയിൽ പ്രധാനപ്പെട്ട കാര്യം. ആരംഭത്തിൽ വീഴ്ചകളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം, അത് പ്രശ്നമല്ല. പക്ഷേ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനക്കാരൻ അതിന്റെ 13 അധ്യായത്തിൽ എഴുതുന്നുണ്ട്, എടുക്കണ്ട, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവീൻ. കൺസിഡറിംഗ് ദ റിസൾട്ട് ഓഫ് ദെയർ കോണ്ടക്ട് ഇമിറ്റേറ്റ് ദെയർ ഫെയ്ത്ത്. ഞാൻ പറഞ്ഞല്ലോ, ആരംഭത്തിങ്കൽ എങ്ങനെയാണെന്നുള്ളതല്ല, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആത്മീയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്, എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകപ്പെട്ടിരുന്ന പാപവും വിട്ട് നിങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം, സ്ഥിരതയോടെ ഓടണം. മുൻപിലൊരു ലക്ഷ്യമുണ്ട്. അവസാനിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം, ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ല. ഇവരെക്കുറിച്ച് പറയുകയാണ്, ഇവരെല്ലാവരും, അവരുടെ പ്രത്യേകത പറയുകയാണ്, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ആ വിശ്വാസത്തിൽ മരിക്കാനായിട്ട് അവരെന്താ ചെയ്തെന്നറിയോ? ഒന്നാമത്തെ കാര്യം പറയുകയാണ്, അവർ ദൂരത്ത് നിന്ന് അത് കണ്ടു. ഏത് കണ്ടു? തൊട്ടുമോളത്തെ വാക്യമുണ്ട്, അതിന്റെ 9 വാക്യം, 10 വാക്യം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം. അവർക്ക് ഭാഗിക വെളിപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പിതാക്കന്മാർക്കും ജോസഫിനും ഒക്കെ ഭാഗിക വെളിപ്പാടേ ഉള്ളൂ. കാരണം ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ഭാഗികമായ വെളിപ്പാട്, നമുക്കിന്നുള്ളത് പോലെയുള്ള വ്യക്തമായ വെളിപ്പാട് അവർക്കില്ലായിരുന്നു. ഭാഗിക വെളിപ്പാടേ ഉള്ളായിരുന്നു അവർക്ക്. പക്ഷേ എബ്രായ ലേഖനക്കാരൻ എഴുതി എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരം. അതായിരുന്നു അവരുടെ കാത്തിരിപ്പ്, അതിനായിരുന്നു അവർ വെയിറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ ഇങ്ങനെ എഴുതിയത്, അവരൊരു നഗരത്തിനായി കാത്തിരുന്ന് എഴുതിയത്? അത് എഴുതാൻ കാര്യമുണ്ട്. അത് എഴുതാൻ കാര്യം, അവർ ചിലത് വിട്ടുപോന്നപ്പോൾ എബ്രായ ലേഖനക്കാരൻ ആത്മാവിൽ മനസ്സിലായി, ഇവൻ വിട്ടുപോന്നത് കൊണ്ട്, ചിലതിനെല്ലാം വിട്ട് അവൻ പോന്നത് കൊണ്ട് അവൻ മറ്റൊരു ലക്ഷ്യം നോക്കിയാണ് അവൻ പോയത്. അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചേ. നമുക്ക് ആ പുതിയ നഗരത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ പിതാക്കന്മാരെല്ലാവരും അവർ ചിലതിനെ വിട്ടുപോന്നു. വിട്ടുപോന്നപ്പോൾ ആത്മാവിൽ എഴുതി വെക്കുകയാണ്, അവർ ചിലതിനെ കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം, വ്യക്തമായ വെളിപ്പാടില്ല, ഭാഗികമായ വെളിപ്പാടേ ഉള്ളൂ. പക്ഷെ എങ്കിലും അവരൊരു കാര്യം മാത്രം ആഗ്രഹിച്ചെന്തെന്നറിയാമോ? ദൈവത്തിന്റെ കൂടെ എന്നേക്കുമുള്ള സ്ഥിരവാസം, അതായിരുന്നു അവരുടെ പ്രത്യേകത. നാം കഴിഞ്ഞ ദിവസം കേട്ടു അബ്രഹാം എന്ത് ചെയ്യുന്ന പറഞ്ഞത്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അതാ ഒന്നാമത്തെ പ്രത്യേകത അവരുടെ. അവർ ഈ ദൈവം ഒരുക്കിയ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവർ കൂടാരങ്ങളിൽ പാർത്തു എന്നുള്ളതാ. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 7-ാം അധ്യായത്തില് സ്തേഫാനോസിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുന്ന ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 7:7 അതിന്റെ 3 വാക്യം, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദേയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. 5-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, verse 5, അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അബ്രഹാമേ തലയുയർത്തി നോക്കുക, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഈ കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് ശബ്ദം, ദൈവശബ്ദം കേട്ട അബ്രഹാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ദൈവശബ്ദം കേട്ട അബ്രഹാം. പക്ഷേ അതിന്റെ റിസൾട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ഒരു കാലടി പോലും നിലം കൊടുത്തില്ല. അവനെങ്ങനെ പാർത്തെന്നറിയോ? അവന്റെ അർത്ഥം, അവൻ പരദേശിയായി പാർത്തു. അത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. പരദേശിയായി കൂടാരങ്ങളിൽ പാർത്തു, ഒരു കാലടി നിലം പോലും കൊടുത്തില്ല. കാലടി നിലം പോലും കൊടുത്തില്ല. ശരി, ശകല സ്ഥലം കിട്ടി കേട്ടോ. കാലടി നിലം പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോഴത്തേന് ഒട്ടും കിട്ടിയില്ലെന്ന് പറയരുത്. ഒരു ശകല സ്ഥലം അബ്രഹാം വിലയ്ക്ക് മേടിച്ചു. ഉൽപ്പത്തി ബസ്സിൽ എഴുതിയിട്ടുണ്ട് ആ വാക്യം. നമുക്ക് പരിചയമുള്ള വാക്യമാ. അതിന്റെ 23-ാം അധ്യായം പതിനേഴാം വാക്യം, 23:17, ഇങ്ങനെ മമ്രെക്കരികെ എഫ്രോനുള്ള മക്പേല നിലവും അതിന്റെ ഗുഹയും നിലത്തിന്റെ അതിരിനകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്യരുടെ മുൻപാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. ഇതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രെക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. തന്റെ ഭാര്യയെ അടക്കം ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവിടെയുള്ള ഹിത്യര് 400 വെള്ളിക്ക് അബ്രഹാമിന് നിലം കൊടുത്തു. എന്നറിയാമോ? സ്വന്തമായിട്ട് അബ്രഹാം മേടിച്ചൊരൊറ്റ കാര്യമുള്ള എന്താ, ഒരല്പം സ്ഥലം. എന്തിനാ? ഒരു ശവക്കോട്ട പണിയാൻ, തന്റെ ഭാര്യയെ അടക്കം ചെയ്യാൻ. ഇവിടെ എങ്ങനെയൊക്കെയുണ്ട്? നമുക്ക് ചില സ്ഥലങ്ങളെ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ചില പ്ലോട്ടുകളുടെ സൈഡിൽ എന്തുണ്ട്? അവിടുത്തെ അപ്പച്ചന്റെ ആ ഒരു ശവക്കല്ലറ കാണും. ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശത്ത് കാലടി നിലം പോലും സ്വന്തമായില്ലാതിരുന്ന അബ്രഹാം, എന്താ ദൈവം അങ്ങനെ അത് വെച്ചത്? ദൈവം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. മറ്റൊന്നുമല്ല, നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആത്മീയ അടയാളമായിട്ട് ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നിർത്തി. ദൈവം അടയാളങ്ങളുടെ ദൈവം. എപ്പോഴും ദൈവം എന്ത് ചെയ്യും? അടയാളം വെക്കും, അല്ലെങ്കിൽ ചൂണ്ടുവലകൾ വെക്കും. ഇത് കണ്ട് നാം ബുദ്ധി പഠിച്ചോണം. ലോത്തിന്റെ ഭാര്യ ഒരു ചൂണ്ടുവലകയാ. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് അവിടെ നിന്നു, ഇന്നും അവിടെ നിൽക്കുക, ഒരു ചൂണ്ടുവലകയാ. എന്താ? പുറകോട്ട് നോക്കിയാൽ ഉപ്പുതൂണായി പോവും, അവിടെ നിൽക്കും, പിന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ആദിമസഭ അവരുള്ളതെല്ലാം എന്ത് ചെയ്തു? അവര് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നുള്ള അല്ല, പക്ഷെ ദൈവം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതെന്റെ ഒരു സ്റ്റാൻഡേർഡാ. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോവിന്റെയും കാര്യത്തിൽ ദൈവം അവർ കൂടാരങ്ങളിൽ പാർത്തു. കാരണം മറ്റൊന്നുമല്ല, അവരതിന്റെ അപ്പുറത്തൊരു കാഴ്ച കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം കണ്ടപ്പോൾ അവർ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? എന്താണ്? പരദേശികളാണ്. കൂടാരങ്ങൾ പാർക്കുന്ന ആരാ? പരദേശികളാ. ഞാൻ കഴിഞ്ഞ ദിവസം ബെല്ലാരിയിൽ പോയപ്പോൾ അവിടെ ഈ വരുമ്പോൾ ഈ കൊയ്ത് കഴിഞ്ഞ തോട്ടത്തിൽ, കൊയ്ത് കഴിഞ്ഞ കൃഷിസ്ഥലത്ത് കൂടാരങ്ങൾ കാണാൻ പറ്റും. കാരണം ചില ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടങ്ങളുമായിട്ട് അവിടെ താമസിക്കുക, ആഹാരം കിട്ടാൻ വേണ്ടി. അവരിങ്ങനെ ട്രാവലിംഗ് ആണ്, ഈ ആട്ടിൻകൂട്ടവുമായിട്ട് എപ്പോഴും യാത്ര ചെയ്യും. ചിലരുടെ കൂടെ കുതിരയുണ്ട്, പട്ടിയൊക്കെ അവരുടെ കൂടെ കാണും. കാരണം ഇതിനെ നോക്കാനായിട്ട് വലിയ ആട്ടിൻകൂട്ടമുണ്ട്. അവരിങ്ങനെ കൂടാരം പിടിച്ച് താമസിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കാണാൻ പറ്റും. അവർ നടക്കുക. അബ്രഹാമും ഇസാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തതിന്റെ കാര്യം ദൈവം ഒരു എക്സാമ്പിള് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇവിടത്തെ താമസം അത് താൽക്കാലികമാണ്, എന്നാൽ സ്ഥിരമായൊരു സ്ഥലം നമുക്കുണ്ട്. ദൈവം ഒരുക്കുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് ഉറപ്പിക്കണം, അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ശാശ്വതമായ സ്ഥലം. അതിനാ അബ്രഹാമും ഇസാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തത്. അവർ ദൂരത്ത് നിന്ന് മറ്റൊരു കാഴ്ച കണ്ടു. എന്താണ്? ദൈവം ഒരുക്കുന്ന ശാശ്വതമായ സ്ഥലം, ശാശ്വതമായ സ്ഥലം. ഇനി നിങ്ങൾ ഇസഹാക്കിനെ നോക്കുക. അധികം പ്രത്യേകതകൾ പറയാനില്ലാത്ത ഒരാളാണ് ആര്? ഇസഹാക്ക്. വായിക്കാം ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 26-ാം അധ്യായം 25-ാം വാക്യം 26:25. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ തന്റെ കൂടാരം അടിച്ചു, അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അപ്പം ഇസഹാക്കിനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? രണ്ട് കാര്യങ്ങളാ, മൂന്ന് കാര്യമുണ്ട് ഇസഹാക്കിന്. ഒന്ന്, കൂടാരം അടിച്ചു; രണ്ട്, ആരാധിച്ചു; മൂന്നാമത്, കിണർ കുഴിച്ചു. ഇസഹാക്കിനെ കുറിച്ച് തിരുവചനം പരിശോധിക്കുക, നമുക്ക് ഒറ്റ കാര്യം കാണുള്ളൂ. പുള്ളിയുടെ പരിപാടി എന്നറിയോ? കിണർ കുഴിക്കുക. എന്താണ്? നോക്കിയാൽ കുറച്ച് മുമ്പുള്ള ഒരു വാക്യം നോക്കി, അവിടെ നമുക്കത് മനോഹരമായിട്ട് കാണാൻ പറ്റും. 26:26 അതിന്റെ 17-ാം വാക്യം അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗേരാർ താഴ്വരയിൽ കൂടാരം അടിച്ച് അവിടെ പാർത്തു. 18-ാം വാക്യം തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരുറവുള്ളൊരു കിണർ കണ്ടു. അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ എന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറ്റിനെ ഏശക് എന്ന് പേര് വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവൻ അതിന് സിത്ന എന്ന് പേര് വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടിട്ടില്ല. ഈ യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി, നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ആ ഇസഹാക്കിന്റെ ഒറ്റ പരിപാടി എന്തായിരുന്നു? എന്താ? ആ കിണർ കുഴിക്കുക. പക്ഷെ അവിടെ ഒരു ആത്മീയ പാഠമുണ്ട് സഹോദരങ്ങളെ. ആത്മീയ പാഠമുണ്ട്. ഇദ്ദേഹം കൂടാരത്തിലാ താമസിച്ചേ. രണ്ടാമത്തെ കാര്യം, ഒരു കിണറ് കുഴിച്ചു, അതിന് ഇടയന്മാര് വന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ ഇതെന്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറാണ്, നിങ്ങളത് നികത്തി മണ്ണിട്ട് നികത്തിയതാണെന്ന് കരുതി ശണ്ടയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നേ. അവൻ അവിടുന്ന് പോയി വേറൊരു കിണർ കുഴിച്ചു. പോട്ടെ, നമ്മളാണെ എന്നാ പറയും, ഒരു കിണർ കുഴിച്ചു പഴക്കുണ്ടാക്കി ശരി നീ എടുത്തു ഞാൻ ഇടത്ത് പോവാ. രണ്ടാമത് പോയി വേറൊരു കിണർ കുഴിച്ചപ്പോൾ അതിനു വേണ്ടിയും ഒന്ന് വഴക്കുണ്ടാക്കി. പക്ഷെ അവിടെയും ഇസഹാക്ക് എന്തു ചെയ്യാ, അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു പോയി മറ്റൊരു കിണർ കുഴിക്കുക. അവകാശത്തിന് വേണ്ടി പോരാടാത്ത ഒരു ഇസഹാക്ക്, തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാത്ത ഒരു ഇസഹാക്ക്. അതാ ഇസഹാക്കിന്റെ പ്രത്യേകത. കാരണം അവനറിയാം എന്റെ ഇവിടത്തെ ജീവിതം താൽക്കാലിക ജീവിതമാണ്, എനിക്ക് നിത്യമായ ഒരു സ്ഥലമുണ്ട്, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമുണ്ട്, അവിടെയാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ അടിയും വഴക്കും ഉണ്ടാക്കി പോകേണ്ടവനല്ല ഞാൻ. അതുകൊണ്ട് എഴുതി വച്ചേ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സ് ഇവിടെയല്ല, അവരുടെ ചിന്തകൾ ഇവിടെയല്ല. ഒരൊറ്റ കാര്യം മാത്രം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം, ശാശ്വതമായ ഭവനം, എന്നേക്കും ദൈവത്തിന്റെ കൂടെ. അതുകൊണ്ട് ഇവിടെ താമസിച്ച കാലത്തൊക്കെയും ഒറ്റ കാര്യം മാത്രമാ, ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾ താൽക്കാലികമായി വാസം ചെയ്യുന്നവരാണ്. സൗരങ്ങളെ, അവകാശങ്ങൾക്ക് വേണ്ടി അടിയും വഴക്കും കേസുമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ, പരദേശിയല്ല സ്വദേശിയായിട്ട് ഇവിടെ പാർക്കുക എന്നുള്ളതാ. ന്യായമായ അവകാശമായിരിക്കാം, അതിനു വേണ്ടിയിട്ട് കേസും വഴക്കും ബഹളവുമായിട്ട് നടക്കുക. ഒരു 1000 രൂപയുടെ കാര്യം പോലും ക്ഷമിക്കാൻ കഴിയാത്തവര്, എത്രയാ വലിയ എമൗണ്ട് ഒന്നുമല്ല, പിന്നെ എത്രയാ, 1000 രൂപ തന്നില്ല, ഫൈറ്റിംഗ്, യുദ്ധം ചെയ്യുക, ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കൽ നാട്ടിൽ വെച്ചൊരു സഹോദരനോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, സഹോദര ഒരാള് ഞാൻ വേറൊരാൾക്ക് വേണ്ടി കടം വാങ്ങിച്ചു കൊടുത്തതാ, പക്ഷേ എന്റെ അടുത്ത് വന്ന്, എനിക്ക് വേണ്ടി പോലുമല്ലോ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത, എന്റെ അടുത്ത് വന്ന് ഭയങ്കര വഴക്കുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നഷ്ടം സഹിക്കാനായിട്ട് എത്രത്തോളം മനസ്സുണ്ട് നമുക്ക്? നാം കഴിഞ്ഞ 2 ദിവസം തിരുവചനം കേൾക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞത് ആ തിരുവചനം കേട്ടപ്പോൾ നമ്മൾ ഒരൊറ്റ മൊമെന്റ് കൊണ്ട് നമ്മൾ അവിടെ ചെന്നു, നമ്മളെല്ലാം വിട്ട് നമ്മൾ സ്വർഗത്തിലെത്തി. നമ്മൾ പറഞ്ഞു, കർത്താവേ എല്ലാം ഞാൻ വിടുന്നു, എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 1000 രൂപയുടെ നഷ്ടം സഹിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. അത് അപ്രൂവ് ചെയ്യുന്നേ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ആക്ട്സ് നമ്മുടെ പ്രവൃത്തിയാണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഇവിടത്തുകാരാണോ അതോ നമ്മൾ പരദേശികളാണോ എന്നുള്ളൊരു കാര്യം. നഷ്ടം സഹിക്കാനായിട്ട് മനസ്സുണ്ടോ? എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ്, അവർ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചല്ലോ, കാരണം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞിട്ട്. വായിച്ചോ വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യം 34-ാം 34-ാം വാക്യം Hebrews 10:34.
തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ.
നോക്കുക, അവർ വിശ്വാസികളായതിന്റെ പേരിൽ അവരുടെ ആടുകളെയും കാളകളെയും ആൾക്കാർ അപഹരിച്ചു. ഇവിടെ പറയാണ് അവർ സന്തോഷത്തോടെ സഹിച്ചെന്ന്. ഓ, അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആട്ടോ. എന്താ സന്തോഷത്തോടെ സഹിച്ചെന്ന്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതിന്റെ അപ്പുറത്തൊരു കാഴ്ച അവർ കണ്ടു, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. നമുക്കൊരു പാട്ടുമുണ്ട്, എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിലൊരുക്കുന്നതാ, ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്, ഇങ്ങനെ സ്വരങ്ങൾ സ്വർഗത്തിൽ ഈ സമ്പത്തുണ്ടോ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ഇങ്ങനെ സ്വർഗത്തിൽ സമ്പത്തുണ്ടോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയാ? എന്താ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പീൻ, സ്വർഗത്തിൽ നിനക്ക് എന്തുണ്ടാകും? നിക്ഷേപമുണ്ടാകും. ഇവിടെ ഇവിടെ നഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകുന്നേ. എത്രത്തോളം ഇവിടെ നഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ, പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും സ്വർഗത്തിൽ സ്വരൂപിച്ചുകൊള്ളുവീൻ. അങ്ങനല്ലേ കണ്ടില്ല അല്ലേ വാക്യം? പഴകിപ്പോകാത്ത മടിശീല, തീർന്നു പോകാത്ത നിക്ഷേപം. ചെല്ല് സ്വർഗത്തിൽ ചെല്ലുമ്പോ കാലിപ്പേഴ്സോട്ട് നടക്കുന്ന എന്റെ അർത്ഥം കാലിപ്പേഴ്സ്, പേഴ്സൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈലിലാണ് പേഴ്സൊക്കെ ഉണ്ട് കയ്യിൽ. സംഭവം നോക്കുമ്പോ സഹോര എന്നാ ഉണ്ട് നോക്കുമ്പോഴത്തേന് കാലിപ്പേഴ്സ്. കാരണം ഇവിടെയുള്ളതിനെ സഹോദരൻ പറഞ്ഞ് കസേര മുറുകെ പിടിച്ചത്, ഞാൻ പറഞ്ഞ കസേരയല്ല, നമ്മളൊരു 25 കൂട്ടം മുറുകെ പിടിച്ചിരിക്കുക, എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇതല്ലേ നിങ്ങൾ ഈ പിള്ളേര് ഈ എന്തെങ്കിലും ടോയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുമ്പോഴത്തേന് കളിച്ചോണ്ടിരിക്കുക, കുറെ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒരാൾ ടോയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കി അത് എടുക്കും. പിന്നെ ഈ കൊച്ചിന്റെ പ്രത്യേകത അറിയോ, ഇവൻ ഇതും പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം പിന്നെ ഇവരുമായിട്ട് ഇവൻ കൂടത്തില്ല, കാരണം എന്നാ, എപ്പോഴെന്റെ ടോയ് പോവും, എന്റെ ടോയ് പോവും, അതുകൊണ്ട് ആരുമായിട്ട് ബന്ധമില്ല. ഇൻസെക്യൂർ, ഒത്തിരി പേര് ഇൻസെക്യൂറാ. കാരണം എന്നറിയോ, എങ്ങാണം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പോയെങ്കിലോ പേടിയ. ചിലതിന് ഒരു എളുപ്പൊഴി കണ്ടിട്ട് എന്നാന്നറിയോ, ആരെ കണ്ടാലും പറയും ഈ പാട് പറയും. ഓ എന്നാ പറയുന്നത്, ആ പാട പ്രശ്നമാ, എന്തോ ഒരു. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഒരാള് ഒരു വീട്ടിൽ ഞാൻ ചെന്നു, ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആ പാട ബുദ്ധിമുട്ടാ, എന്നാ പറയാനാ പ്രശ്നങ്ങളാ. ഞാൻ നോക്കിയപ്പം വീട് രണ്ടു മുറികളുടെ വീണ്ടും പണിതു. ഈ കാണുമ്പോഴെല്ലാം പ്രശ്നങ്ങളാ പറയുന്നത്, ഷോ അത് പ്രശ്നം ഇത് പ്രശ്നം എല്ലാം പ്രശ്നം. പക്ഷേ സംഭവം എന്താ, ഇത് പറയുന്നതിന്റെ കാര്യം എങ്ങാണ് സുവിശേഷ തലക്കാരനല്ലേ, കാശുമില്ലെന്ന് ചോദിച്ചാലും വീട്ടിലായിരിക്കും. ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ സോരങ്ങളെ? പേടിയുണ്ടോ? പേടി എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് എന്റെ അവകാശം ചോദിക്കുവോ, എന്നോട് ചോദിക്കുവോ? ഒരാളിരിക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞു, അതെ ഈ ഞാൻ ചോദിച്ചു, അപ്പം അധികം ആൾക്കാർ, പുള്ളി പറഞ്ഞു എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം അധികം കൂട്ടുകാരൊന്നുമില്ല, ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ഇപ്പൊ താമസിക്കുക. കാരണം എന്താ, ഒത്തിരി നഷ്ടം വന്നു, ഓ ഇനി ആരും വേണ്ടെന്നേ. നഷ്ടം വന്നുകൊണ്ട് ബാക്കി എല്ലാ ബന്ധങ്ങളും പിന്നെ ഇൻസെക്യൂർ, സോ ഇൻസെക്യൂർ. സോറി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇൻസെക്യൂർ ആണോ? ഭയമുണ്ടോ? കെട്ടിപ്പിടിച്ചിരിക്കുകയാണോ ഏതെങ്കിലും കാര്യത്തിൽ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ, നമ്മൾ സ്വദേശിയാണെന്ന് അതിന്റെ അർത്ഥം, പരദേശിയല്ല. ഇവിടത്തെ കാര്യങ്ങളിൽ മാത്രം മുറുകെ പിടിച്ച് നിൽക്കുക. ഷൈസഹാക്ക് കിണറിന് വേണ്ടി വഴക്കുണ്ടാക്കി, എടുത്തു നിങ്ങൾ എടുത്തു എടുത്തു. എനിക്കൊരു സഹോദരനെ അറിയാം, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ഒരു വീതം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഭാര്യയുടെ അനിയത്തി ചേട്ടത്തി ആരെന്ന് എനിക്കറിയത്തില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാനത് അവർക്കും അവർക്കും കൊടുത്തു. അത് അവർ ബുദ്ധിമുട്ടുള്ളവരല്ലേ. ഷീ സഹോദരൻ സ്വന്തമായിട്ട് വീടില്ല, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓ ഈ സൗകര്യം സ്വന്തമായിട്ട് വീടില്ല, പക്ഷെ നാട്ടിലെ പ്രോപ്പർട്ടി ഭാര്യയുടെ അനിയത്തി ആർ ചേട്ടത്തി ആർക്കാണ്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളെന്ന് കരുതി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ദിവസം അവിടെ പോയി അവർക്ക് എഴുതി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല. സൗരങ്ങളെ, പരദേശികൾ ഒത്തിരി പേരുണ്ട്, നമ്മൾ കാണുന്നില്ല. കാരണം എന്നറിയോ, ഈ സ്വദേശികളുടെ നടുവില് പരദേശികളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പൊട്ടും പൊടിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാവരും സ്വദേശികളാ. ഇവിടെ എങ്ങനെ ആഡ് ചെയ്യാം, ഇവിടെ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചേർക്കാം, നമുക്ക് പരിശോധിച്ചു നോക്കി നമ്മുടെ ഹൃദയത്തിൽ, ഞാൻ പരദേശിയാണോ, ഞാൻ ഒരു സ്വദേശിയാണോ? സ്വദേശികളുടെ പ്രത്യേകത അവരെ എപ്പോഴും ഇൻസെക്യൂറ എന്റെ അത് പോവോ ഇത് പോവോ കണക്കൂട്ടൽ എപ്പോഴും കാൽക്കുലേഷനിലാണ് ജീവിക്കുന്നത്. എപ്പോഴും കാൽക്കുലേറ്ററോട് നടക്കുക, ഇങ്ങനെ പോയി എത്ര രൂപ ലാഭം കിട്ടും, ഇങ്ങനെ പോയി എത്ര രൂപ നഷ്ടം വരും, ഓൾവേസ് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ. ഇനി മൂന്നാമത്തെ ആള് യാക്കോബ്, ഇസാക്ക് കഴിഞ്ഞ് യാക്കോബ്. യാക്കോബിന്റെ കാര്യം വരുമ്പോ നിങ്ങൾക്ക് എല്ലാവരും പ്രശ്നമാകുന്ന എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പാണ്. യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചതിയൻ, അപ്പനെ ചതിച്ചു, ചേട്ടനെ ചതിച്ചു, അമ്മായിയപ്പനെ ചതിച്ചു, മൊത്തം ചതിയാണ് യാക്കോബിന്റെ ജീവിതം. പക്ഷേ ആരംഭത്തേക്കാൾ അവസാനം നല്ലത്. ആരംഭത്തിൽ ഒരു ചതിയനായ യാക്കോബിനെ കാണുന്നത്, എല്ലാവരെയും കളിപ്പിക്കുന്ന, സ്വത്തിന് വേണ്ടി എന്ത് കുതന്ത്രങ്ങളും കാണിക്കുന്ന യാക്കോബ്, പക്ഷെ അവസാനിപ്പിച്ചത് അങ്ങനെയല്ല കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തില് 37 അധ്യായം 1 വാക്യം,
പെട്ടകം കതിരമരം കൊണ്ട് ഉണ്ടാക്കി.
ഉൽപ്പത്തി പുസ്തകം 37:1. കണ്ടോ, ശ്രദ്ധിച്ചേ. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത കനാൻ ദേശത്ത് വസിച്ചു. അതിന്റെ അർത്ഥം എന്നറിയാമോ? അബ്രഹാം കനാനിൽ പരദേശിയായി പാർത്തു, ഇസഹാക്കും പരദേശിയായി പാർത്തു, ഇപ്പോൾ ഇതാ യാക്കോവും പരദേശിയായിട്ട് പാർക്കുക. യാക്കോവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യാക്കോവിന്റെ ജീവിതം തുടങ്ങിയത് കളിപ്പീരുകാരനായിട്ടാ, വഞ്ചകനായിട്ടാ, ചതിയനായിട്ടാ, സ്വത്തിന് വേണ്ടിയിട്ട് എന്തും ഏതും ചെയ്യുവാൻ യാക്കോബ്. എന്നാൽ അവൻ എൻകൗണ്ടർ ദൈവമായിട്ടുണ്ടായി. യാബോക്ക് കടവിൽ വെച്ച് കൂട്ടത്തെ മുഴുവൻ അക്കരെ കടത്തി ഏകനായി യാബോക്കിന്റെ കടവിൽ യാക്കോബ് നിന്നപ്പോൾ ഒരു ദൂതൻ മല്ല് പിടിച്ചു യാക്കോബുമായിട്ട്. പറയാണ് പ്രഭാതം വരെ ഒരു മല്ല് പിടുത്തം. യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കി. അവിടെ മുതല് യാക്കോവിന്റെ ജീവിതം മാറി. ഉളുക്കിയാലല്ല, ഉളുക്കോടുകൂടി നടന്നാലല്ല, ജീവിതത്തിൽ രൂപാന്തരമുണ്ടായാൽ പ്രൈസ് ദി ലോർഡ്. അതാ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ യാക്കോവിന്റെ ചേഞ്ച് നമ്മൾ കാണുന്നത്, നിങ്ങൾ വീണ്ടും കുറച്ചും കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം അതിന്റെ 47 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 9-10, 8-9-10.
ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു.
ചോദ്യം എന്നതാ? എത്ര വയസ്സുണ്ട്? എന്റെ മറുപടി എന്നാ? ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ എന്തറിയാം? ഐ ആം 130 years old. പക്ഷെ യാക്കോബ് അങ്ങനല്ല പറയുന്നത്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130. ഇത് മാത്രമല്ല, എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല. തന്റെ പ്രായത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ യാക്കോബിന് പറയാനുള്ള മറുപടി, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം, ഐ വാസ് എ സജോണർ, ഞാനൊരു പരദേശിയായിരുന്നു. അബ്രഹാം ഒരു പരദേശിയായിരുന്നു, കൂടാരങ്ങളിൽ പാർത്തു. ഇസാക്ക് ഒരു പരദേശിയായിരുന്നു, കൂടാരങ്ങളിൽ പാർത്തു. അവകാശത്തിന് വേണ്ടി തർക്കമുണ്ടാക്കാൻ പോയില്ല. ഇവിടെ യാക്കോബ് ആരംഭത്തിങ്കൽ ചതിയൻ, വഞ്ചകൻ, എല്ലാ ചതിവും ചെയ്തവൻ. എന്നാൽ കർത്താവുമായിട്ട് ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അവൻ പറയുകയാണ്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത് പറയാണ് 10 വാക്യം, യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. എബ്രായലിനക്കാരൻ പറയാണ് എന്താ, തന്റെ വടിയുടെ അറ്റത്ത് ചാരുന്നുണ്ട്. എബ്രായലേഖനം അതിന്റെ 11 അതിന്റെ 21 വാക്യം,
വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, ഇത്രയും നാൾ പിടിച്ചു മേടിച്ചവന്റെ വ്യത്യാസം കണ്ടോ? ഇപ്പൊ അനുഗ്രഹമാ. ഫറവോൻ അനുഗ്രഹിക്കുന്നു, യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, തന്റെ വടിയുടെ അറ്റത്ത് ചാരുന്നുകൊണ്ട് നമസ്കരിച്ചു. എന്താ അതിന്റെ അർത്ഥം? യാക്കോബ് പറയുന്നുണ്ട് യാബോക്കടവിന്റെ അവിടെ വെച്ച്, ഒരു വടിയുമായിട്ടാണ് ഞാൻ പുറപ്പെട്ടു പോകുന്നത്. ദൈവം എന്നെ രണ്ടു കൂട്ടമാക്കിയിരിക്കുന്നു. ആ വടി സൂചിപ്പിക്കുന്നതെന്നറിയാമോ, അവൻ ഒരു പരദേശവാസി, അവൻ ഒരു യാത്ര ചെയ്യുന്നവനാ. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാനായിട്ട് ലജ്ജിക്കുന്നില്ല. അബ്രഹാമിന്റെ ദൈവമാണ്. മോശയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എന്തുകൊണ്ട് ദൈവമെന്ന് അവരുടെ ദൈവം വിളിക്കപ്പെടാൻ ലജ്ജിക്കാത്തതിന്റെ കാര്യം എന്താ? അവൻ അവർക്കായി ഒരു നഗരമൊരുക്കി. അബ്രഹാമും ഇസഹാക്കും യാക്കോബും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവർ ദൂരത്ത് നിന്ന് ചെയ്തു, അത് കണ്ടു, വെൽക്കം ചെയ്തു, അഭിവന്ദിച്ചു. തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ ഒറ്റ കാര്യം എഴുതി വെച്ചിട്ടുള്ളൂ, എന്താണെന്ന് അറിയാമോ? അന്യരും പരദേശികളുമാണെന്ന് ഏറ്റു പറയുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ മരിക്കാൻ പറ്റുള്ളൂ. പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും.
മതി, ഇവിടെ പറയാണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ. സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ പത്രോസ് പറയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ പരദേശികളാണ്. ഏലിയൻസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. സ്വരങ്ങൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു പരദേശിയാണെന്ന്, ഞാൻ മറ്റൊരു സ്ഥലത്തെ നോക്കി പ്രയാണം ചെയ്യുന്നവനാണെന്ന് ഈ ബോധ്യമാണ് ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വേരൂന്നേണ്ടത്. ഇവിടെ എന്തെങ്കിലും നേടുവാൻ വേണ്ടിയുള്ളവനല്ല ഞാൻ. ഇവിടെ ഉള്ള കൂട്ടി സമ്പാദിച്ചതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ളവനല്ല ഞാൻ. എന്റെ ഡെസ്റ്റിനേഷൻ വേറെയാ. ഇനി ഡെസ്റ്റിനേഷൻ വേറെ ആയിട്ടുള്ളവർ മാത്രം അത് ചിന്തിച്ചാൽ മതി, അല്ലാത്തവർ ചിന്തിക്കണ്ട. പ്രിയ സഹോദരങ്ങളെ, നാം കഴിഞ്ഞ ദിവസം കേട്ട വാക്യം എന്നെ അത് വളരെയധികം ചലഞ്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പത്രോസ് മീനും പടകും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. വിടാത്തവന് യേശുവിനെ അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല. എത്രത്തോളം വിട്ട് ദൂരേക്ക് വരുന്നുവോ അത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഞാനൊരു പരദേശിയായിട്ടാണോ ജീവിക്കുന്നത്? ഞാനൊരു താൽക്കാലിക ജീവിതമാണ് എൻ്റെ എന്ന് പൗലോസ് പറഞ്ഞേ കൊരിന്ത്യ ലേഖനത്തില്. കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. ഇത് താൽക്കാലികമാണെന്ന് ഈ കൂടാരം, ഇത് അഴിഞ്ഞു പോകുന്നതാണ് ഈ കൂടാരം. തന്റെ ശരീരത്തെ കുറിച്ച് പറയുക, ഇത് അഴിഞ്ഞു പോകുന്നതായി കൂടാരം, എന്നാൽ നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ, കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നു. അവർ ജീവിച്ചത് അങ്ങനെയാ, ഈ ശരീരം താൽക്കാലികമാണെന്ന്, ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം താൽക്കാലികമാണെന്ന്. ഇബ്രാഹിമക്കാരൻ വളരെ ശക്തമായിട്ട് പറയുകയാണ്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വായിച്ചേ ഇബ്രാഹിം ലേഖനം എന്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം, പന്ത്രണ്ടിന്റെ 28.
ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായും ദൈവത്തിൽ പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക.
നോക്കുക, ഇളകാത്ത രാജ്യം, അതിന്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഇളകും, ദൈവം ഇളക്കും. ഈ കാണുന്ന സകലവും ദൈവം ഇളക്കാൻ പോവുക. സ്വരങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യം, ഈ കാണുന്ന എല്ലാം ഇളകും എന്നുള്ള ഒരു കാര്യം? സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും ഇളക്കമുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. 26,000 BSE അങ്ങ് പൊങ്ങുമ്പോൾ ഭയങ്കര ഇളക്കമാണ് ആൾക്കാർ. കുറച്ച് കഴിയുമ്പോൾ 26-15 പോകും, പിന്നെ അങ്ങനെ വീണ്ടും ഇളക്കോ, പല രീതിയിലുള്ള ഇളക്കം. ഒന്ന് ആർപ്പാണെങ്കിൽ പിന്നെ നിലവിളിയാ. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാമ്പത്തികമായ കാര്യത്തെ പ്രതികരിക്കുന്നത്. അത് നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും ശാശ്വതമല്ലെന്ന്, ഒന്നും ശാശ്വതമല്ല. ഇനി അതിനേക്കാൾ അപ്പുറം നാം ഈ കാണുന്ന ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൗത്രോസ് പറയുക, നാം ഈ കാണുന്നൊക്കെ തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ പണ്ട് MB മന്മഥൻ പറഞ്ഞൊരു കാര്യം ഞാൻ പണ്ട് വർഷങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. MB മന്മഥൻ പറഞ്ഞ മൂന്ന് കാര്യം കേൾക്കുമ്പോൾ ദൈവം ചിരിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാണ്, ഈ കാണുന്ന എല്ലാം എന്റേതാണ് എന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും. കാരണം ഇതിനു മുൻപ് പലരും അങ്ങനെ പറഞ്ഞതാ, ഈ കാണുന്ന എന്റേതാണ് എന്ന് പലരും പറഞ്ഞതാ, അവരൊക്കെ തീർന്നു. ഈ 50 കഴിയുമ്പോൾ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും പറയും ഇതൊക്കെ എന്റേതാ. രണ്ടാമത് ഡോക്ടർ രോഗിയോട് പറയും, ഒരു കുഴപ്പമില്ല, എല്ലാം ഞാൻ ഏറ്റെന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. രോഗിയോട് പറയും, എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും. മൂന്നാമതായിട്ട് നാളെ കാണാം എന്ന് പറയുമ്പോഴും ദൈവം ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കൊന്ന് വളരെ ചില ബുദ്ധിയുണ്ട് പുള്ളിക്കാരന്, ബുദ്ധിയുണ്ട് പുള്ളി, ആലോചിച്ച് കണ്ടുപിടിച്ച വളരെ കൃത്യമായ കാര്യം. ഇതെല്ലാം എന്റേതാണെന്ന് പറയുമ്പോൾ ദൈവം ചിരിക്കും. കാരണം ഒത്തിരി പേര് പറഞ്ഞതാ, കഴിഞ്ഞ 6,000 പലരും പറഞ്ഞതാ, പറഞ്ഞവരാരുമില്ല. അവരുടെ ശവക്കല്ലറ പോലും ഇല്ല, അഡ്രസ് പോലും ഇല്ല, കെയർ ഓഫ് പോലും ഇല്ല, ആരാണെന്ന് പോലും അറിയത്തെ. എല്ലാം അവസാനിച്ചു, അവസാനിച്ചു. കാണുന്നത് താൽക്കാലികം, കാണപ്പെടാത്തതോ നിത്യം. ഈ കാണുന്നത് താൽക്കാലികമാണെന്ന് ഇത് ഹൃദയത്തിൽ കയറാനാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ കുരുടാക്കിയെന്നറിയാവോ? ഈ ലോകത്തിന്റെ ദൈവം പിശാച് എങ്ങനെ കുരുടാക്കിയേ? അവൻ അവരുടെ ഹൃദയത്തില് ഇവിടത്തെ കാര്യങ്ങൾ മാത്രം നിറച്ചു വെച്ചു, അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പോലും വിടത്തില്ല. ഈ കാര്യങ്ങൾ നിലനിർത്താനും ഇത് കീപ്പ് ചെയ്യാനും ഇത് പ്രൊട്ടക്ട് ചെയ്യാനും ഇതിനെ പരിപാലിക്കാനും ഇതിനെ പോഷിപ്പിക്കാനും വേണ്ടിയുള്ള ഓട്ടത്തില, അതിന്റെ അപ്പുറത്ത് നിത്യതയുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി, കുരുടാക്കി, കുരുടാക്കി. പിശാച് കുരുടാക്കി എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നെങ്കിൽ. സ്നാനം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്നാനപ്പെടാൻ പോകുന്നു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ സ്വർഗരാജ്യം ഉറപ്പാക്കി എന്നാണ് ഒത്തിരി പേര് ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് സ്നാനത്തിൽ ഭയങ്കര ഉത്സാഹമാണ്. 18 സ്നാനപ്പെടുന്നു, 21 സ്നാനപ്പെടുന്നു, SSLC ആകുമ്പോൾ സ്നാനപ്പെടുന്നു, അങ്ങനെ ഭയങ്കര സ്നാനത്തിന്റെ തരംഗമാണ്. പക്ഷെ എന്താ സ്നാനം? എന്താ, വെള്ളത്തിനടിയിലേക്ക് പോയി പൊങ്ങി വന്നു, അത് കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് ബോണ്ടാൻ ചായയും കുടിച്ച് സന്തോഷമായിട്ട് പാട്ടും പാടി വീട്ടിൽ പോകുന്നു. ആ സ്നാനമായി, ഇതാണോ സ്നാനം? എന്താ സ്നാനം? വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഒരുവൻ വിളിച്ചു പറഞ്ഞൊരു സത്യം ഇതാണ്, ഞാൻ മരിച്ചു ക്രിസ്തുയേശുവിനോടുകൂടെ, ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇനി എന്തിനാ? ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ. അതതിന്റെ അർത്ഥം. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ സിംബോളിക്ക പ്രതീകാത്മകമായിട്ട് ആ വ്യക്തി വിളിച്ചു പറഞ്ഞ സത്യം ഇതാണ്, എന്താണ്? ഞാൻ മരിച്ചു. എന്തിനൊക്കെ മരിച്ചു? ഒന്ന്, പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു, ജഡത്തിന് മരിച്ചു എന്ന് വിളിച്ചു പറയുക, അതാ സ്നാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോവാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, അല്ല, ഈ ആ പരിപാടി അല്ലേ സ്നാനം എന്ന് പറഞ്ഞൊരു കാര്യം. അങ്ങനെ ബൈബിളിൽ ഇല്ല. സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകുന്ന ബൈബിളിൽ ഒരു വാക്യമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത് സ്വർഗത്തിൽ പോകുന്ന പരിപാടിയാണ്. ഒത്തിരി പേരുതാ സ്നാനപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോവല്ലോ, സ്നാനപ്പെട്ടാ സ്വർഗത്തിൽ പോവല്ലോ, ഈ സന്തോഷവും ഈ ദുഃഖമൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോ, സഹോദരങ്ങളെ, സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി വിളിച്ചു പറഞ്ഞ സത്യം ഇതാണ്, എന്താണ്? ക്രിസ്തുയേശുവിനോട് കൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി എന്താണ്? യേശു ക്രിസ്തുവിനോട് കൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. ഇനി നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് കൊളോസി ലേഖനം 3 ഒന്നുമുള്ള വാക്യം വായിച്ചു. കൊളോസി ലേഖനം 3 അതിന്റെ 1 വാക്യം.
ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എവിടെ ഉയർത്തെഴുന്നേറ്റത്? സ്നാനത്തിൽ. അതിന്റെ 2:12 വായിച്ചു സിനിഷ്. 2:12
സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എപ്പോഴാ? സ്നാനത്തിൽ. സ്നാനത്തിൽ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇനി 3:1 ആകയാൽ
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ
ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ.
ശ്രദ്ധിച്ച്, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2 വാക്യം.
ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ.
ശ്രദ്ധിച്ച്, ചിന്ത മാറണമെന്ന്. ക്രിസ്തുവിനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ബോധ്യം ഇതാ ആദ്യം ഉണ്ടാകണ്ടേ. 2 ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണയത്തിന് 2 പോലെ 2 പ്രധാനപ്പെട്ടത്. 1, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നാണയത്തിന്റെ ഒരു വശമാ. നാണയത്തിന്റെ മറുവശം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഈ രണ്ടും കൂടെ ആകുമ്പോഴാണ് സുവിശേഷമാകുന്നേ. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം പിടിച്ചുകൊണ്ടിരിക്കുക, എന്താണ്? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല സുവിശേഷം. സുവിശേഷത്തിന്റെ 2 കോയിന്റെ മറുവശം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ കാണുന്ന ഒന്ന് മാറണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നമ്മളെ എങ്ങനെയാ കാണുന്നേ? എങ്ങനെയാ? 30 വരെ ഇങ്ങനെ ലോകത്തിന്റെ മോഹങ്ങളിൽ നടന്നു, അങ്ങനെ ഉഴപ്പനായിട്ടൊക്കെ നടന്നു, കള്ളുടിച്ചൊക്കെ നടന്നു. 30 രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ കള്ളു കുടിക്കുന്നില്ല, ഇപ്പൊ 9 പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? എന്റേതായ കാര്യങ്ങൾ നോക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മളെ കാണുന്ന ആ കാര്യം, ആ കൺവിക്ഷൻ ഇല്ലാത്ത നമ്മുടെ പ്രശ്നം. ആരംഭിക്കേണ്ടത് ഇവിടെയാ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു. അവൻ എന്തു ചെയ്യും? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്തു ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഇതാ പ്രത്യാശ. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയാണ്, നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരല്ല. യു ആർ നോട്ട് ഓർഡിനറി സിറ്റിസൺസ്. സാധാരണക്കാരല്ല നിങ്ങൾ. നിങ്ങൾ ആരാ? രാജകീയ പുരോഹിത വർഗം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിന്റെ സെപ്പറേറ്റഡ് പീപ്പിൾ. അങ്ങനെയാണ് നമ്മൾ നമ്മളെ അങ്ങനെ കാണുന്ന സഹോദരങ്ങളെ. നമ്മൾ നമ്മളെ കാണേണ്ടത് ആരായിട്ടാ? ആരാ? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ഞാൻ സെപ്പറേറ്റഡാ, ഞാൻ രാജകീയ പുരോഹിത വർഗമാ, ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവനാ, ഞാൻ സ്വർഗീയ പൗരനാ, സ്വർഗീയ പൗരനാ. ഇങ്ങനെ കാണാൻ തുടങ്ങാത്തടത്തോളം കാലം നമ്മൾ ഇവിടത്തെ കാര്യങ്ങളിൽ മാത്രം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടത്തെ കാര്യങ്ങൾക്ക് ഉള്ള പിടുത്തമായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത ഞാൻ പറയാം, എന്താ പറയുക? ദെയർ ലൈഫ് ഈസ് മിസറബിൾ. അങ്ങനെയുള്ളവരുടെ ജീവിതം മിസറബിളാ. എപ്പോഴും ഭാരം, പ്രയാസം, ദുഃഖം, അയ്യോ ഒത്തോ, ഒരു സന്തോഷമില്ല. എന്താ സന്തോഷമില്ലാത്തതിന്റെ കാര്യം? എന്താ സന്തോഷമില്ലാത്തതിന്റെ കാര്യം? സന്തോഷമില്ലാത്തതിന്റെ കാര്യം താൻ്റെ സ്വർഗീയ പൗരനാണെന്നും ക്രിസ്തുയേശുവിനോട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണെന്നും യേശു ക്രിസ്തുവിന്റെ സ്വന്തമാണെന്നും ഈ അഭിമാനത്തോടു കൂടെ നടക്കാത്തതിനായി പ്രശ്നം. 5 കണ്ടക്ടർ കൊടുത്തില്ല, ഒരാഴ്ച പോയി, ബാക്കി കൊടുത്തില്ല. BMTC കണ്ടക്ടറെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ്, അയ്യോ അവനാ വീട് വെച്ചത് മുഴുവൻ എന്റെ കാശ് ഉണ്ടെന്ന് അതിനെ പറയുന്നേ. ചീര വാങ്ങിക്കാൻ പോകുമ്പോഴത്തേന് അവര് 10 പറഞ്ഞാൽ എന്തോ ഒരു നേരം കടന്ന് പിടിക്കുന്നേ. ഏറ്റവും അവസാനം 9 വാങ്ങിച്ചുകൊണ്ട് വരും, 1 വേണ്ടി 1/2 മണിക്കൂർ. ഞാൻ ചിന്തിച്ചേടാ, അപ്പുറത്ത് കൊണ്ടുപോയി, മോറിൽ കൊണ്ടുപോയി, അവന് കൊണ്ടുപോയി 1000 രൂപ കൊടുക്കുകയും ചെയ്യും. ഞാൻ അവിടുത്തെ പാവപ്പെട്ട ചീരക്കാരനിട്ട് പിടിക്കേണ്ട കാര്യമുണ്ടോ? കടലക്കാരനെയും ചീരക്കാരനെയും പിടിക്കുക, അവനോട് ചൂടാകുക, കിടന്ന് വേണം വെക്കുക. അവരിവിടെ പാവപ്പെട്ടവരല്ലേ, അവർക്ക് ആവപ്പാട് 50 പൈസ 1 രൂപ ലാഭമുള്ള അവരോട് എന്തിനാ നമ്മൾ 1 രൂപയ്ക്ക് കിടക്കണം പിടിക്കുന്നത്? വിട് വിട്. ഇത്രയും വലിയ ഫ്ലാറ്റ് ടി വി മേടിച്ച് നമ്മളെ അവർ ഫ്ലാറ്റ് ആക്കുക, എത്രയാ പോകുന്നത്? ഒറ്റയടിക്ക് 10,000 പോയി, ഒരു പ്രശ്നവും ഇല്ല, സന്തോഷമാണ്. കാരണം അത് കാണുന്നുണ്ടല്ലോ, ചീര കാത്തുപോവല്ലേ. കൊച്ചു കാര്യത്തിൽ പോലും ഇതന്നെ സൂചിപ്പിക്കുന്നറിയോ, ഇവിടത്തെ കാര്യങ്ങളിൽ കിടന്ന് കണക്കൂട്ടലുമായിട്ട് കിടന്ന് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ പ്രശ്നം. എന്നിട്ട് നമ്മൾ പറഞ്ഞറിയോ, എന്നെ ആരും കളിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല, ഞാൻ ആരാ? എന്നെ ആരും കളിപ്പിക്കും സഹോര, ചെല്ലു നമ്മളെ കളിപ്പിക്കുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയി 1000 രൂപ കൊടുത്തു, പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. 200 രൂപയും കണ്ട മൊബൈൽ റീചാർജ് ചെയ്തു, ചെറിയ ധൃതിയിലായിരുന്നു, 300 രൂപ തിരിച്ചു വന്നുള്ളൂ. ഞാൻ അന്നേരം ഓർത്തില്ല, വാങ്ങിച്ച് പോക്കറ്റിലിട്ടു, വേറെ എന്തോ കാര്യത്തിന് വേണ്ടി എടുത്ത് നോക്കിയപ്പോഴത്തേന് സംഭവം പൈസയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി 500 രൂപ പോയി. ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഇവിടെ 1000 രൂപ തന്നെ. പുള്ളി പറഞ്ഞു, നിങ്ങൾ 1000 ഒന്നുമല്ല, നിങ്ങൾ 500 തന്നെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു, ശരി, നിങ്ങൾ കണക്ക് നോക്കിയിട്ടുണ്ടേ, ബാക്കി ഇതാ, ഇല്ല ഞാൻ പോവാന്ന് പറഞ്ഞു ഞാനങ്ങ് പോയി. പിന്നെ എന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്നറിയാവോ, ഇനി മേലിൽ ഇവന്റെ കട ഞാൻ കയറത്തില്ല. എന്റെ 500 രൂപ കളിപ്പിച്ചു. ഈ ചിന്ത മനസ്സിൽ വന്നു, ഞാൻ പിന്നെ പ്രാർത്ഥിച്ച്, കർത്താവെ കൃപ തരണം, കാരണം 500 പോയത് പോട്ടെ, സന്തോഷം പോകരുത്, സമാധാനം പോകരുത്, എനിക്ക് അവന്റെ കടയുടെ മുമ്പിൽ പോകുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ഗതികേട് വരരുത്. ഞാൻ വൈകുന്നേരം പോയി ഒരു ചാർജർ വേണമായിരുന്നു, ചാർജർ ആ കടയിൽ നിന്ന് മേടിച്ചു, അതപ്പോഴാണ് എനിക്കൊരു സമാധാനമായേ. ആരെങ്കിലും കളിപ്പിച്ചാൽ പിന്നെ ആ വശത്തോട്ട് പോലും നോക്കാതെ ആക്സിലേറ്റർ കൊടുക്കുക, കൊടുക്കുക, ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഒക്കെ തളർത്തി വിട്ടു പോവുക. നമ്മളെ കളിപ്പിക്കട്ടെ മറ്റുള്ളവര്, അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടെന്ന്. സമ്പത്തുകൾ അപകാരം സന്തോഷത്തോടെ സഹിച്ചെന്ന്, അത് കാളകളെയും ആടുകളെയും എല്ലാം മൊത്തം കൊണ്ടുപോയി, ഇത് 5 രൂപ പോയാൽ പോട്ടെന്ന് പോട്ടെന്ന്. ഈ ബോധ്യമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഏത് ബോധ്യം? ഞാൻ പരദേശിയാണെന്ന്, ഇവിടെ താൽക്കാലികമായ സ്ഥലത്താ താമസിക്കുന്നതെന്ന്, എനിക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ കൊണ്ടു നടന്നാലേ. അതുകൊണ്ടാ പറഞ്ഞത്, എന്താ എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അതുമാത്രമല്ല, ചിന്തിക്കണം. തിങ്ക് ഓൺ ദീസ് തിങ്സ്. തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത അവിടെ കിടന്ന് കറങ്ങണമെന്ന്. രാവിലെ മുതൽ ഇറങ്ങുമ്പോൾ ജോലിയൊക്കെ ഉണ്ട്, ശരിയാണെന്ന്, ജോലി സ്ഥലത്ത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്, ഇടയ്ക്ക് ഒരു ഇടവേളയിൽ ഒരു വചനം ഒന്നെടുത്തുനിന്ന് മറിച്ചു നോക്കാനായിട്ട് സ്വരങ്ങളെ, ഇതാ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ യാദൃശ്ചികമായിട്ട് ഉണർന്ന ഒരു 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 ഉണർന്നപ്പോ ഒരു മെസ്സേജ്, ഞാൻ ഉണരുകയും ഈ മെസ്സേജ് വരെ ഒരുമിച്ചായിരുന്നു. എന്താ മെസ്സേജ് എന്നറിയാവോ? രാത്രി 2:55 എന്റെ മൊബൈലിലെ മെസ്സേജ് കിടപ്പുണ്ട്. 2:55 രാത്രി ഞാൻ ഉണരുന്നല്ല സാധാരണ, ഉണർന്നപ്പോ ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ നോക്കി, രാത്രി ആരടാ മെസ്സേജ് അയച്ചത്? മെസ്സേജ് ആയിരുന്നു, വാച്ച് ആൻഡ് പ്രേ. സകല സമാധാനം പോയി. എനിക്ക് മനസ്സിലായി, ആരോ സഹോദരങ്ങള് രാത്രി 2:55 പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉത്സാഹം കിട്ടിയപ്പോ അയച്ച മെസ്സേജാ. വാച്ച് ആൻഡ് പ്രേ. രാത്രി യാമങ്ങളിലും കർത്താവിന് വേണ്ടി ജാഗരിക്കുന്ന ഭക്തന്മാരുള്ളതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പരദേശികളായിട്ട് അവിടെയും ഇവിടെയും ചിലരുണ്ട് സഹോദരങ്ങളെ, പരദേശികളായി പാർക്കുന്നവരുണ്ട്. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, രാത്രിയാമങ്ങളിലും കർത്താവിനെ കാത്തിരിക്കാനായിട്ട്, കർത്താവിനെ കാത്തിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കണം ഒന്നുമല്ല ഇനി പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നത് അതാണ്, നമ്മുടെ മനസ്സ് എവിടെ കിടക്കുന്നത്? അതാ തീരുമാനിക്കുന്ന നമ്മുടെ ബിഹേവിയർ. നമ്മുടെ മനസ്സ് നമ്മൾ എവിടെ കൊണ്ട് വെച്ചോ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നമ്മുടെ നിക്ഷേപം കർത്താവിലാണെങ്കിൽ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ, നമ്മുടെ നിക്ഷേപം യേശുവിലാണെങ്കിൽ മനസ്സ് അവിടെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നിക്ഷേപം ഇവിടെയാണെങ്കിൽ 30x40 ടിൻ ഫാക്ടറി 3000 രൂപ, 800-ൽ 4000 രൂപ. പിന്നെ അപ്പുറത്ത് ഇപ്പൊ ടാക്സ് വെട്ടിക്കാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എങ്ങനെയാ, ടാക്സ് കുറയ്ക്കാൻ നിങ്ങൾ അവിടെ സ്ഥലം മേടിച്ചു, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യരുന്നല്ല ഞാൻ പറഞ്ഞേ, സ്ഥലം വാങ്ങിക്ക തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞത് ഇതിന്റെ അകത്തുകൊണ്ട് തല ഇട്ട് കൊടുക്കരുന്ന് ഞാൻ പറഞ്ഞേ. അവിടെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു, കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കും, ഫൈൻ. പക്ഷെ ഇതിന്റെ അകത്ത് ലോകത്തുള്ള അതിനകത്ത് ഇപ്പോഴത്തെ പുതിയ ചതി എന്നറിയോ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഇന്റർനെറ്റിൽ കയറും. എത്ര കമ്പനിയുണ്ട്? 25,000 കമ്പനിയുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേന് 2500 രൂപ, അപ്പുറത്ത് നോക്കുമ്പം 3500, വേറെ നോക്കുമ്പം 900. ആ പാടെ ടെൻഷനാണ്, കർത്താവ് 900 ക്വാളിറ്റി എങ്ങനെയുണ്ട്, 3500 എങ്ങനെയുണ്ട്, 2500 എങ്ങനെയുണ്ട്. പിന്നെ ആകെപ്പാടെ ഫുൾ കൺഫ്യൂഷനാ. ഇതും ചെയ്യരുന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യുമ്പോഴും കർത്താവിലുള്ള ആശ്രയത്തോടുകൂടെ ചെയ്യാനായിട്ട് ഇതൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് പോയി സാധനങ്ങൾ മേടിക്കരുന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ കർത്താവിലുള്ള ആശ്രയത്തോടുകൂടി ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ മതി, കർത്താവേ നിന്റെ നീ അനുവദിക്കുന്നത് മതി എന്റെ ജീവിതത്തിൽ എന്നുള്ളൊരു ആശ്രയബോധം വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞത് മനസ്സ് കിടന്ന് കറങ്ങണം. എവിടെ കിടന്ന് കറങ്ങണം? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അതാ പരദേശിയുടെ പ്രത്യേകത. കാരണം അവനിവിടെ സ്വന്തമായിട്ടൊന്നുമില്ല, അവന്റെ ചിന്ത മുഴുവൻ അവിടെ നിന്ന് കർത്താവ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്വരങ്ങളെ ഞാൻ ചോദിക്കാം, നമുക്ക് ഈ ഓരോ നമ്മുടെ സാധാരണ കാര്യങ്ങളിൽ കർത്താവുള്ള ആശ്രയത്വമുണ്ടോ? സ്കൂളിൽ പിള്ളേരെ ചേർക്കണം, ശരിയാ, ഭയങ്കര തലവേദനടിച്ച കാര്യമോ? പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ അക്കാര്യം വേണ്ടി? കർത്താവ് നീ ആഗ്രഹിക്കുന്ന സ്കൂൾ മതി കർത്താവ്. ഈ ഒരു ആശ്രയബോധം, ഇത് മനസ്സ് സ്വർഗത്തിലാണല്ലേ ഇത് പറ്റുള്ളൂ. ഒരു വലിയ ഒരു മേജർ പർച്ചേസ് നടത്തുമ്പോ കർത്താവ് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതില്ലെങ്കിൽ വേണ്ട കർത്താവേ. ഓരോ കാര്യങ്ങളുടെ നടുവിലും കർത്താവിലുള്ള ആശ്രയത്വത്തോടു കൂടി ജീവിക്കുമ്പം നാം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? കർത്താവേ എന്റെ നിക്ഷേപം ഈ ഭൂമിയിലല്ല, എന്റെ നിക്ഷേപം സ്വർഗത്തിലാ. കാരണം ഇവിടെ കള്ളനും തുരുമ്പും പുഴുവും കെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഏതാ പട്ടണം? വെളിപ്പാട് ഉത്സവം, റെവലേഷൻ.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി, സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും.
കണ്ടോ, ശ്രദ്ധിച്ച സ്വരങ്ങളെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. എനിക്കത് വലിയ ഷോക്കായിരുന്നു. എന്തു ഇനിയില്ല? സമുദ്രവും ഇല്ല. പിന്നെന്താ ഉള്ളേ? പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, ഹോളി സിറ്റി, ന്യൂ ജെറൂസലം. ഇതാ നമ്മുടെ സ്ഥലം. ദിസ് ഈസ് ദ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ. ഞാൻ ബസ്സിൽ കയറുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ നിർത്തിയത്. കാരണം അവരെന്നോട് ചൂടായി ചോദിച്ചപ്പോഴത്തേന്, അതോടുകൂടി ആ ചോദ്യം നിർത്തി. ചോദ്യം ഇതാണ്, എത്ര മണിക്ക് കോഴിക്കോട് ചെല്ലും? കിളി എന്നോടൊരു ചൂടാകല്, എനിക്കൊന്നും അറിയാമല്ലോ എത്ര മണിക്ക് ചെല്ലും, ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു അന്ധവിശ്വാസമുണ്ട്, അങ്ങനെ കാണാൻ പറഞ്ഞ വണ്ടി വഴിക്ക് വെച്ച് കാണും ഇടിക്കുമെന്ന് കാണിട്ടൊരു അന്ധവിശ്വാസം അവരുടെ ഉണ്ടെന്ന്. അവരോടുകൂടി ഞാൻ നിർത്തി. പക്ഷെ എങ്കിലും എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആകാംക്ഷയുണ്ട്, എത്ര മണിക്ക് ഇത് അവിടെ ചെല്ലും? സൗരങ്ങളെ, ഈ ഒരു ആകാംക്ഷയുണ്ടോ? മൈ ഡെസ്റ്റിനേഷൻ ഈസ് ന്യൂ ജെറൂസലം, ദ ഹോളി സിറ്റി. ഇതാ എന്റെ ഡെസ്റ്റിനേഷൻ. ഞാൻ ഏറ്റവും അവസാനം ഞാൻ താമസിക്കേണ്ട സ്ഥലം അവിടെയാ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യോഹനാൻ കാണുകയാ ദ കൾമിനേഷൻ ഓഫ് എവരിത്തിങ്, എല്ലാറ്റിന്റെയും അതിന്റെ പൂർത്തീകരണം, ന്യൂ ജെറൂസലം. എന്താ പ്രത്യേകത അവിടെ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതുവരെയും ദൈവം താൽക്കാലികമായ ടെമ്പിളില താമസിച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്നേക്കും മനുഷ്യരും ദൈവവും ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാ ന്യൂ ജെറൂസലം, ദ ഹോളി സിറ്റി. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ വാക്യം പറയുകയാണ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മരണമുണ്ടാകത്തില്ല, ദുഃഖമുണ്ടാകത്തില്ല, മുറവിളി ഉണ്ടാകത്തില്ല. സിംഹാസനിരിക്കുന്ന അരുളി ചെയ്തു, ഞാൻ സകലവും പുതുക്കുന്നു. സൗരങ്ങളെ, ഇതാ നമ്മുടെ സ്ഥലം, ഇതാ നമ്മുടെ അവകാശം. നമുക്ക് കേട്ടു അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എവിടെ അവകാശം? ന്യൂ ജെറൂസലം, ദ ഹോളി സിറ്റി. എന്റെ അവകാശം അവിടെയാ. ഓൾറെഡി എനിക്ക് അവകാശം തന്നിരിക്കുക. അതുകൊണ്ടാ പറയുന്നത് ഞാൻ സ്വർഗീയ പൗരനാണെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്ന്. കാരണം എന്താ? എനിക്ക് അവകാശം തന്നവിടെ, എനിക്ക് അവകാശം തന്നു. ഈ നാട്ടിൽ എന്നെ വിദേശത്തു നിന്നൊക്കെ ഈ നാട്ടിലേക്ക് ആൾക്കാർ വിളിച്ച് ഹോട്ടൽ ബുക്ക് ചെയ്യും. അവർ താമസിക്കാൻ വേണ്ടി വരുമ്പോഴത്തേന് ഹോട്ടൽ വിളിച്ച് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ആ റൂം മറ്റേ ആർക്ക് കൊടുക്കത്തില്ല. ഇവർക്ക് വേണ്ടി മാത്രമായിരിക്കും ആ ഹോട്ടൽ കൊടുക്കത്തില്ല. നേരത്തെ ബുക്ക് ചെയ്ത് ഇട്ടിരിക്കുക. സ്വരങ്ങളെ, ഇതുപോലെ നമുക്ക് വേണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടിരിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നേക്കും എന്നോടുകൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ, എന്നേക്കും കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ. കർത്താവ് സ്ഥലമൊരുക്കാൻ പോയിരിക്കുക. അവൻ വീണ്ടും മടങ്ങി വന്ന് നമ്മളെ ചേർക്കും. അങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ പോലും ഇടയ്ക്ക് കർത്താവിന്റെ കാര്യം ഓർക്കത്തില്ല അല്ലേ? അല്ലെ, ശരിയല്ലേ? ചിലപ്പോൾ നമുക്ക് വിഷമോ, ദൈവമേ ഓർക്കാൻ പറ്റിയില്ല ഒരു 4-5 മണിക്കൂർ. നമുക്ക് ഭയങ്കര വിഷമോ. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം അതാ, കുറേ സമയം കർത്താവിനെ ഓർക്കാതിരിക്കുമ്പം ഭയങ്കര വിഷമോ. ശു, അതിലൊക്കെ എൻഗേജായി പോയി, ഇടയ്ക്കൊന്നും ഓർക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷേ പുതിയ യെരുശലേമിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ ആരും, നാം എപ്പോഴും അവന്റെ കൂടെ ആയിരിക്കും, എപ്പോഴും എന്റെ കൂടെ ആയിരിക്കും. പിന്നെ അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് വേണ്ടേ? അതുകൊണ്ടാണ് അതിന്റെ അതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്. അതിന്റെ 13 വാക്യം വായിക്കാം. അതിന്റെ 12 വാക്യം, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. 14 വാക്യം, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുടെ പേരുമുണ്ട്. കണ്ടോ, ശ്രദ്ധിച്ച്, പൊക്കമുള്ള വൻമതിലുണ്ട്. അവിടെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയാവോ? അവിടെ പിശാചില്ല. എന്താ, അവിടെ ആരില്ല? അവനെ അഗ്നിതടാകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ആരാ? ആരാ? ഭാര്യ അല്ലെന്ന്, പിശാച. അവിടെ പിശാചില്ലെന്ന്, അവിടെ രോഗമില്ലെന്ന്, അവിടെ ദുഃഖമില്ലെന്ന്, അവിടെ മുറവിളിയില്ലെന്ന്, അവിടെ എപ്പോഴും കർത്താവിന്റെ കൂടെ. 12 ഗോത്രപിതാക്കന്മാര്, 12 അപ്പോസ്തലന്മാര് മൊത്തം റെപ്രസെന്റ് ചെയ്യുക. സകല വിശുദ്ധന്മാരെയും റെപ്രസെന്റ് ചെയ്യുക. 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരുടെയും 12 ഗോത്രങ്ങളുടെയും പേരുകൾ സകലത്തെ റെപ്രസെന്റ് ചെയ്യുക. അടുത്ത വാക്യം, അതിന്റെ 16 വാക്യം, നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതി നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴി കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. പിന്നെ 17 വാക്യം, അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിനെന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴമുണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തം. നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം അതിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, മരതകം, നഗവർണി, ചുവപ്പുകല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, സിക്കും സ്വർണത്തേരു വീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ, പരിലസിക്കും സ്വർണത്തേരു വീതിയിൽ അതികുതുകാൽ ഞാൻ ചേർന്നിടുമോ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ, എന്നു ഞാൻ ചേർന്നിടുമോ. എബ്രായ ലേഖനം 11 വാക്യങ്ങളെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ 14 വാക്യം, 14, 15, 16. എബ്രായർ 11:14, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ആരാ? അന്യരാണെന്നും പരദേശികളുമാണെന്നും ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചവർ, അവരെക്കുറിച്ച് പറയുകയാണ്, ഒരു പിതൃദേശം അവരന്വേഷിക്കുന്നു. They had been thinking of, they are seeking a country of their own. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് തങ്ങളുടേതായ ഒരു രാജ്യം അവരന്വേഷിക്കുന്നു, തങ്ങളുടേതായ സ്ഥലം അവരന്വേഷിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, 15, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാണിച്ചിരുന്നു. സ്വരങ്ങളെ ശ്രദ്ധിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അബ്രഹാം ഊര് വിട്ട് അവൻ പോന്നപ്പോൾ അവൻ അതിനെ പിന്നെ ഓർത്തില്ല, കാരണം ഓർത്തിരുന്നെങ്കിൽ അവൻ മടങ്ങിപ്പോയനെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാ. ഇസ്രായേൽ മക്കള് അവര് മിസ്രയും വിട്ടു പോന്നവരാണ്. 10 ദൈവം ഫറവോന്റെ അടിമത്തം അവരെ വിടുവിച്ചതാണ്. ചെങ്കടലിനെ രണ്ടായിട്ട് പിളർത്തി അതിലൂടെ നടത്തി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ കുറച്ചു പേര് ചേർന്നിട്ട് പറയുകയാണ്, നമുക്കൊരു തലവനെ നിയമിച്ച് മിസ്രയിലേക്ക് നാം മടങ്ങിപ്പോകാ. കാരണം എന്താ? അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഉള്ളിയുണ്ട്, മത്തങ്ങയുണ്ട്, ചുറ്റുള്ളിയുണ്ട്, ഇറച്ചിക്കലങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിട്ടുപോന്നതിനെ നമ്മൾ പറയാ, പണ്ട് എത്രയോ നല്ലതായിരുന്നു എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് സ്വർഗീയകനാന്റെ പടിവാതിൽ പോലും കാണാൻ സാധ്യമല്ല. പണ്ടത്തെ എന്റെ ജീവിതം എത്ര അനുഗ്രഹകരമായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, സ്വർഗീയകനാന്റെ പടിവാതിക്കൽ പോലും കയറി ചെല്ലാനായിട്ട് കഴിയത്തില്ല. അവർ വിട്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്ത് വിട്ടു? ലോകത്തിന്റെ മോഹം വിട്ടു, ലോകത്തിന്റെ സുഖങ്ങൾ വിട്ടു, ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ടു, താല്പര്യങ്ങൾ വിട്ടു. കാരണം എന്താണെന്ന് അറിയാമോ? അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. കാരണം അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ദേ ഡിസയേർഡ് എ ബെറ്റർ കൺട്രി, എ ബെറ്റർ കൺട്രി. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. അതിന്റെ കാരണം, അവർ അധികം നല്ലതിനെ കാംക്ഷിച്ചു. ചിലങ്ങളൊക്കെ കുറവുകളൊക്കെ അവരുടെ ജീവിതം ഉണ്ടായിരുന്നു, പക്ഷേ ആ കുറവുകളെ അതിജീവിച്ച് കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായി എറിഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ഹൃദയത്തിലും യേശു നിറഞ്ഞു നിന്നു, അല്ലെങ്കിൽ ദൈവം നിറഞ്ഞു നിന്നു. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത. സഹോദരങ്ങളെ, ഞാൻ എവിടെയോ വായിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുക, ഒരു ഭാര്യ വിവാഹം കഴിഞ്ഞ ശേഷം വേറെ ഏതെങ്കിലും ഒരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യേശു മണവാളനുമായിട്ടുള്ള വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി ലോകത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. എന്റെ ഹൃദയത്തിലൂടെ ആഴ്ന്നിറങ്ങിയൊരു വാചകമാണ്. വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ഭാര്യ മറ്റൊരു പുരുഷനെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തെ വിട്ടുപോന്നിട്ട് ലോകത്തെയും ലോകത്തിന്റെ ഇമ്പങ്ങളെയും വിട്ട് സ്വർഗീയകനാൻ ലക്ഷ്യമാക്കി പോകുന്ന പുതിയ ഇരിശിലേം ലക്ഷ്യമാക്കി പോകുന്ന യേശുവാകുന്ന മണവാളനുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ച വ്യക്തി ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപരം കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. മിനിമം കാര്യപരിപാടികൾ കൊണ്ട് മുന്നോട്ട് പോവാൻ ഞങ്ങളെ സഹായിക്കണം. ലോകവുമായിട്ടുള്ള ബന്ധത്തില് ജസ്റ്റ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് മടങ്ങി വീണ്ടും സ്വർഗീയമായ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാൻ. എന്റെ ഡെസ്റ്റിനേഷൻ പുതിയ യെരുശലേമാണ്. എന്റെ ഡെസ്റ്റിനേഷൻ യേശു കർത്താവിന്റെ കൂടെ എന്നേക്കുമുള്ള വാസമാ. ഐ ആം എൻ ഏലിയൻ, ഐ എം എ സ്ട്രേഞ്ചർ. ഇതെന്റെ താൽക്കാലിക വാസമാ. ഇവിടെ അല്പനാൾ ഞാൻ ജീവിക്കുന്നേ ഉള്ളൂ. അത് അതിന് വേണ്ടിയിട്ടാ. അവിടെ നിത്യമായ സ്ഥലത്തേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം. ഇത് മനസ്സിൽ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഞാൻ ആരാ? അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു വന്ന്, അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല സഭയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ സഹോദരന്മാരോട് സംസാരിക്കുകയായിരുന്നു. സഹോദരങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇത് ലോകത്തെ ഉപേക്ഷിച്ച് ആ നിത്യതയിലേക്ക് പോകുന്നൊരു കാര്യമാണെങ്കിൽ ലോകത്തിലെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യാനുള്ള പ്രസംഗങ്ങൾ ഒരുവനെ നരകത്തിലേക്ക് നയിക്കും. അതാണ് പ്രോസ്പെരിറ്റി ഗോസ്പെൽ. ഇവിടത്തെ കുറേയും കൂടെ സമ്പാദിക്കാനായിട്ട് എനിക്ക് വിഷമം വന്നതല്ല. ഇന്നലെ സഹോദരൻ പറഞ്ഞു, അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്ന് കൂടാരങ്ങളിൽ പാർത്തു. പക്ഷേ ഇതേ അബ്രഹാമിനെ എടുത്ത് പ്രോസ്പെരിറ്റിക്കാർ പ്രസംഗിക്കുകയാണ്, അബ്രഹാമിന് പൊന്നും വെള്ളിയും കന്നുകാലിയും ഉണ്ടായിരുന്നു. എടി, കൂടാരത്തിൽ പാർക്കുന്നവന് പൊന്നും വെള്ളിയും ഉണ്ടായിട്ടുണ്ട കാര്യം? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിലേക്ക് ഒരു 10 കോടി രൂപ നിക്ഷേപിക്കാം, പക്ഷെ താമസിക്കുന്നത് ഒരു സ്ലമ്മിലാണ്, എങ്ങനെ ഇരിക്കും? സന്തോഷമാണോ? 10 കോടി രൂപ ബാങ്കിലുണ്ട്, പക്ഷെ താമസിക്കുന്ന എവിടെയാ? സ്ലമ്മിലാ, എങ്ങനെ ഇരിക്കും? അബ്രഹാം പൊന്നും വെള്ളിയും കന്നുകാലിയൊക്കെ ഉണ്ടെന്ന്, പക്ഷെ അവന്റെ ഹൃദയവും മനസ്സും കർത്താവിലായിരുന്നു, ദൈവത്തിലായിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിലായിരുന്നു അവന്റെ ഹൃദയം. അതുകൊണ്ട് സ്വരങ്ങളെ, പ്രസംഗം കേൾക്കുമ്പോൾ ഹാവ് ഡിസേൺമെന്റ്. ചുമ്മാ ഇരുന്ന് എന്ത് ചെയ്യരുത്? ഉള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഉള്ള ചില പിള്ളേർ എന്ത് ചെയ്യുന്നറിയോ, എല്ലാം എടുത്ത് കഴിക്കും. ഏറ്റവും അവസാനം ഗ്യാസ് കയറുന്നു, വയറിന് വേദന എടുക്കുന്നു, ഛർദ്ദിക്കുന്നു, വലിയ പ്രശ്നമാണ്. ഉള്ളതെല്ലാം കൂടെ സ്വാളോ ചെയ്യരുത്. ഹാവ് ഡിസേൺമെന്റ്. ഈ പ്രസംഗം എന്നെ യേശുവിനോട് അടുപ്പിക്കുന്നതാണോ? ഈ പ്രസംഗം എന്നെ ലോകത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതാണോ? ഈ പ്രസംഗം എന്നെ പാപത്തിന്റെ ആകർഷണത്തിൽ നിന്ന് വിടുവിക്കുന്നതാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചോണം. പ്രസംഗം കേൾക്കുമ്പോൾ നിത്യതയിലേക്ക്, യേശുവിംഗിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, പാപത്തിൽ നിന്നുള്ള അകൽച്ചയിലേക്ക്, ലോകമോഹങ്ങളിൽ നിന്നുള്ള വിടുതല, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത് ദൂരോട്ട് കളയണം. നമ്മുടെ ആത്മാവിനത് പ്രയോജനം ഉണ്ടായിരിക്കത്തില്ല. സ്വരങ്ങളെ, ആ സ്ഥലം, ആ സിറ്റി വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ഒരു ഗാർഡനാ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ഗാർഡൻ, ഒരു തോട്ടം. അവസാനിക്കുന്നത് ഒരു സിറ്റിയിലാ. ന്യൂ ജെറുസലേം, ദ ഹോളി സിറ്റി. ഒരു തോട്ടത്തിൽ ആരംഭിച്ച് ഒരു സിറ്റിയിൽ അവസാനിക്കുന്ന ചരിത്രമാ ബൈബിളിന്റെ ചരിത്രം. പാപിയായ മനുഷ്യനെ അവനെ വിശുദ്ധനാക്കി, അവനെ കൊള്ളാവുന്നവനാക്കി, അവനെ നിത്യതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനാക്കി അവസാനം നിത്യതയിൽ എത്തിച്ചേർക്കുന്ന ദൈവത്തിന്റെ കാര്യപരിപാടിയാ വിശുദ്ധ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നേ. ഹല്ലേലൂയ. ഏറ്റവും അവസാനം ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ആ വാക്യമാ റവലേഷൻ 21:22.
സർവശക്തിയുള്ള ദൈവമായ കർത്താവ്,
21:21-22, ആ മന്ദിരം അതിൽ കണ്ടില്ല.
ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്,
ആ
കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു.
ഓ, ഐ സോ നോ ടെമ്പിൾ. അതുവരെയും ദൈവം ടെമ്പിളിലാ വാസം ചെയ്തത്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിൽ, അതിനുശേഷം സോളമൻ ആലയം പണിതപ്പോൾ ടെമ്പിളിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ, പക്ഷെ അത് കുറച്ചു നാളെ ഉള്ളായിരുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചു, സഭദൈവത്തിന്റെ മന്ദിരമാണ്. പക്ഷേ ഇവിടെ പറയുകയാണ്, മന്ദിരം ടെമ്പിൾ കണ്ടില്ല. കാരണം എന്താണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. പിന്നെ നഗരത്തിൽ പ്രകാശിപ്പിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. എന്നാലും ചോദിക്കേ, സൂര്യനില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ഇവിടെ? പക്ഷെ കർത്താവ് ഇതെല്ലാം മാറ്റാൻ പോവാ, കർത്താവ് മാറ്റാൻ പോവാ. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവാ. അവിടെ സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല. എന്താണ് അവിടെ ഇതിരിക്കുകയാണ്? കുഞ്ഞാടതിന്റെ വിളക്കാണ്, ദൈവ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.